ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 13 ബില്ലുകൾ സമ്മേളനകാലത്ത് അവതരിപ്പിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ കുടുങ്ങിയ 335 ഇന്ത്യക്കാരെ വ്യോമസേന തിരുവനന്തപുരത്ത് എത്തിച്ചു. ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടു. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഗുരുവായൂർ ഏകാദശി ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 19 വരെ നീളുന്ന സമ്മേളനകാലത്ത് 15 ദിവസം സഭകൾ ചേരും. 13 ബില്ലുകൾ സമ്മേളനകാലത്ത് അവതരിപ്പിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ദേശീയപാതാ ഭേദഗതി ബിൽ, ആണവോർജ്ജ ബിൽ, കോർപ്പറേറ്റ് ഭേദഗതി ബിൽ, ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ, ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബിൽ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു. ഡെസ്ക് റിപ്പോർട്ട്.
ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സെൻട്രൽ എക്സൈസ് നിയമ ഭേദഗതി ബില്ലും ദേശീയ ആരോഗ്യ സുരക്ഷാ സെസ് ബില്ലും അവതരിപ്പിക്കും. 2025-26 വർഷത്തെ ഉപധനാഭ്യർത്ഥനകളുടെ ചർച്ചയും വോട്ടിംഗും സമ്മേളനകാലത്ത് നടത്തും. ഇന്നലെ ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗത്തിൽ പാർലമെന്റിന്റെ സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ കക്ഷികളുടെ സഹകരണം തേടി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 36 രാഷ്ട്രീയ പാർട്ടികളിലെ 50 നേതാക്കൾ പങ്കെടുത്തു. ശീതകാല സമ്മേളനം വിജയകരമാക്കാൻ സഭാ നേതാക്കളോട് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചതായി പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനപ്പെട്ട ഏതു വിഷയവും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷ INDI സഖ്യം രാവിലെ യോഗം ചേർന്ന് ശീതകാല സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചേംബറിലാണ് യോഗം ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10 അക്രഡിറ്റഡ് മാധ്യമപ്രവർത്തകരെ പാർലമെന്റ് ഹൌസിൽ അഭിസംബോധന ചെയ്യും.
നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിലെ ആഘോഷങ്ങളിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. അന്ന് ലോക്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി പിറ്റേ ദിവസം ഡൽഹിക്ക് മടങ്ങും. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ കുടുങ്ങിയ 335 ഇന്ത്യക്കാരെ വ്യോമസേന തിരുവനന്തപുരത്ത് എത്തിച്ചു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെയാണ് ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്നലെ രാത്രി വ്യോമസേനാ വിമാനങ്ങളിൽ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ദുരന്തത്തെ തുടർന്ന് ശ്രീലങ്കയിൽ രക്ഷാസാമഗ്രികൾ എത്തിക്കാനായി പോയ വ്യോമസേനയുടെ IL-76 C-130J വിമാനങ്ങളാണ് കൊളംബോയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇവിടെ എത്തിയവർക്ക് വീടുകളിലേക്ക് പോകാൻ നോർക്ക റൂട്ട്സ് എറണാകുളത്തേക്ക് പ്രത്യേക ബസ് സർവീസും ഒരുക്കിയിരുന്നു. ശ്രീലങ്കയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ക്കായി ദക്ഷിണ വ്യോമ കമാൻഡ് ആസ്ഥാനത്തു നിന്ന് MI-17V മീഡിയം ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ എത്തിക്കുകയും ഗരുഡ് പ്രത്യേക സേനാംഗങ്ങളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ ശ്രീലങ്കയിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നും തുടരും.
ദിത്വ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടു. കടലൂരിന് 90 കിലോമീറ്റർ കിഴക്കും കാരക്കലിന് 130 കിലോമീറ്റർ വടക്കു കിഴക്കും പുതുച്ചേരിക്ക് 90 കിലോമീറ്റർ കിഴക്കുമാണ് ന്യൂനമർദ്ദം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് രാവിലെയോടെ കൂടുതൽ ദുർബലമാകാനാണ് സാധ്യത. സംസ്ഥാന ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവന്റെ പേര് ഇന്നു മുതൽ ലോക്ഭവൻ എന്നായി മാറും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് പേരുമാറ്റം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേരുമാറ്റം നിർദ്ദേശിച്ചത്. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതി ഇനി മുതൽ ലോക് നിവാസ് എന്നും അറിയപ്പെടും. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. HIV, എയ്ഡ്സ് എന്നിവ പകരുന്ന വഴികൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് രാജ്യാന്തര തലത്തിൽ അവബോധമുണ്ടാക്കാനും രോഗത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ നീക്കാനും എയ്ഡ്സ് പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്താനുമാണ് എല്ലാ വർഷവും December 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. തടസ്സങ്ങളെ മറികടക്കുക, എയ്ഡ്സ് പ്രതികരണത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി JP നദ്ദ ദേശീയതല ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ചടങ്ങിൽ ദേശീയ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ വീഡിയോ പരമ്പരയും പ്രകാശനം ചെയ്യും. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ ബസ് അപകടത്തിൽ 11 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും അനുശോചിച്ചു. ഇന്നലെ വൈകിട്ട് തിരുപ്പത്തൂരിനടുത്ത് ഗവൺമെന്റ് ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 54 പേർക്ക് പരിക്കേറ്റു. മേട്ടുപാളയത്തു നിന്ന് വന്ന ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതവും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും നിസാര പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും തമിഴ്നാട് ഗവൺമെന്റ് ധനസഹായം പ്രഖ്യാപിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് UAE യിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മുതിർന്ന എമിറേറ്റ്സ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സഹകരണം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. പ്രവാസി മലയാളികളുമായി ബന്ധപ്പെടാനും സംസ്ഥാനത്തേക്ക് നിക്ഷേപം കൊണ്ടുവരാനുമാണ് മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനം. അടുത്ത ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന കേരള ആഗോള ഉച്ചകോടി വിജയകരമാക്കാനും കൂടിയാണ് മുഖ്യമന്ത്രി UAE യിലെത്തിയത്. ഇന്ന് ഗീതാ ജയന്തി ആഘോഷിക്കുന്നു. കാലാതിവർത്തിയായ ഭഗവത്ഗീത പ്രബോധനത്തിന്റെ പ്രാധാന്യം അനുസ്മരിക്കാനാണ് ജയന്തി ആഘോഷം. മതവിശ്വാസങ്ങൾക്കുപരിയായി മനുഷ്യൻ നേരിടുന്ന ആത്മീയവും ഭൌതികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഭഗവത്ഗീത നിർദ്ദേശിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ അറിയിച്ചു. ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്ക് അതാത് സ്ഥാപന തലത്തിലുമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്. വോട്ടെടുപ്പിന് തലേന്ന് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതും വോട്ടെടുപ്പിന് ശേഷം യന്ത്രങ്ങളും അനുബന്ധ രേഖകളും തിരികെ വാങ്ങുന്നതും ഇതേ കേന്ദ്രങ്ങളിലായിരിക്കും. ഇന്നലെ വൈകിട്ട് 6 വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,30,00,000 മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. വിതരണം ചെയ്ത ഫോമുകളുടെ 82.52% വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 11,13,000 ഫോമുകൾ സ്വീകരിക്കാനും അപ്ലോഡ് ചെയ്യാനും സജ്ജമാക്കിയ ക്യാമ്പുകൾ ഇന്നും തുടരുമെന്ന് ഡോക്ടർ കേൽക്കർ അറിയിച്ചു. ഗുരുവായൂർ ഏകാദശി ഇന്ന്. ദശമി ദിവസമായ ഇന്നലെ പുലർച്ചെ 3:00 തുറന്ന ക്ഷേത്രനട ദ്വാദശി ദിനമായ നാളെ രാവിലെ 8:00 മാത്രമേ അടയ്ക്കൂ. തുടർച്ചയായി 53 മണിക്കൂർ നട തുറന്നിരിക്കും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
ഏകാദശി ദർശനത്തിന് നിരവധി ഭക്തജനങ്ങളാണ് ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. പുലർച്ചെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ദർശനം ഉണ്ടായിരിക്കുന്നതല്ല. പകരം വരി നിൽക്കുന്ന ഭക്തജനങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുക. ഗോതമ്പ് ചോറ്, രസക്കാളൻ, ഗോതമ്പ് പായസം എന്നിവയടങ്ങിയ വ്രത വിഭവങ്ങളോടെ പ്രസാദ ഊട്ട് രാവിലെ 9:00 മുതൽ അന്നലക്ഷ്മി ഹാൾ, തൊട്ടുചേർന്ന പന്തൽ, ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായി നടക്കും. ഉച്ചയ്ക്ക് 2 വരെ വരി നിൽക്കുന്നവർക്ക് പ്രസാദ ഊട്ട് നൽകുന്നതാണ്. സുപ്രീംകോടതി വിധിപ്രകാരം ഉദയാസ്തമന പൂജയോടെ ഏകാദശി ഇത്തവണ ആഘോഷിക്കും. കാലത്തെ ശിവേലിക്കൊപ്പം പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുമുണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ച് കുറൂരമ്മ ഹാളിൽ ഏകാദശി സുവർണമുദ്ര അക്ഷര ശ്ലോക മത്സരം ഉച്ചയ്ക്ക് 1:00 നടക്കും. തുടർന്ന് ചെമ്പൈയുടെ ഇഷ്ടകീർത്തനങ്ങൾ പാടുന്നതോടെ 15 ദിവസത്തെ ചെമ്പൈ സംഗീതോത്സവത്തിനും തിരശ്ശീല വീഴും.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയെ അവമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. കേസിൽ രാഹുൽ ഈശ്വർ 5-ാം പ്രതിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുകയും അധിക്ഷേപിച്ചുവെന്നും ആരോപിച്ചാണ് കേസ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിനാണ് ടീം ഇന്ത്യ തോൽപ്പിച്ചത്. 8 വിക്കറ്റിന് 349 റൺസ് എടുത്ത ഇന്ത്യക്കെതിരെ 4 പന്ത് ശേഷിക്കെ 332 റൺസിന് ദക്ഷിണാഫ്രിക്ക പുറത്തായി. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. 120 പന്തിൽ നിന്ന് 135 റൺസ് എടുത്ത വിരാട് കോഹ്ലിയുടെ ഉജ്ജ്വല ബാറ്റിംഗാണ് ഇന്ത്യൻ വിജയത്തിന്റെ അടിത്തറ. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ പുരുഷ ടീം റണ്ണറപ്പായി. ബെൽജിയത്തോട് മറുപടിയില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ശനിയാഴ്ച രാത്രി അന്തരിച്ച കാനത്തിൽ ജമീല MLA യുടെ ഭൌതിക ശരീരം നാളെ രാവിലെ കോഴിക്കോട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് കൊയിലാണ്ടി ടൌൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ വൈകിട്ട് അത്തോളി കുനിയിൽക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കം. KT ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ പരിപാടിയും പുഷ്പാർച്ചനയും നടത്തും. മാരാർജി ഭവനിലെ അനുസ്മരണ പരിപാടിയിൽ BJP യുവമോർച്ച ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. വൈകിട്ട് പാനൂരിൽ പൊതുസമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ഹരിപ്പാട്ട് ഇന്നലെ രാത്രി KSRTC സൂപ്പർഫാസ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 ബൈക്ക് യാത്രികർ മരിച്ചു. കുമാരപുരം സ്വദേശികളായ ഗോകുൽ ശ്രീനാഥ് എന്നിവരാണ് മരിച്ചത്. കേരളത്തിലെ കടുവ സെൻസസ് മുൻ നിശ്ചയപ്രകാരം ഇന്ന് തന്നെ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. 8 വരെയാണ് കടുവ കണക്കെടുപ്പ്. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ തിരുവപ്പന ഉത്സവത്തിന് നാളെ കൊടിയേറും. ഈ മാസം 6 വരെയാണ് ഉത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 13 ബില്ലുകൾ സമ്മേളനകാലത്ത് അവതരിപ്പിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ കുടുങ്ങിയ 335 ഇന്ത്യക്കാരെ വ്യോമസേന തിരുവനന്തപുരത്ത് എത്തിച്ചു. ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി ദുർബലപ്പെട്ടു. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. ഗുരുവായൂർ ഏകാദശി ഇന്ന്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
ഹരിക്കും.